الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസുകളാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയത്തിലേക്കുള്ള പ്രവേശിക എന്ന നിലക്ക് ചില ഹദീസുകൾ, അതുപോലെ തന്നെ ചില സലഫുകളുടെ കൗലുകൾ ഇവിടെ ഉദ്ധരിക്കുകയാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പല സന്ദർഭങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില വചനങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഇന്ന റജുല ലയുസല്ലി സിത്തീന സനതൻ, ഒരു മനുഷ്യൻ 60 വർഷം നമസ്കരിക്കുന്നു. 60 വർഷം ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നു, പക്ഷേ വമാ തുഖ്ബലു ലഹു സലാതുൻ, അദ്ദേഹത്തിൽ നിന്നൊരു നമസ്കാരം പോലും സ്വീകരിക്കപ്പെടുന്നില്ല. 60 വർഷം നമസ്കരിച്ചിട്ടും ഒരു നമസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ. എന്തുകൊണ്ടാണത്? റസൂലുള്ള തന്നെ വിശദീകരിച്ചു, وَلَعَلَّهُ يُتِمُّ الرُّكُوعَ وَلَا يُتِمُّ السُّجُودَ, അവൻ നമസ്കരിക്കുമ്പോ റുക്കുഉ് പൂർത്തിയായി ചെയ്യും, പക്ഷേ സുജൂദ് പൂർത്തിയായി ചെയ്യുകയില്ല. അതുപോലെ തന്നെ റുക്കുഉ് പൂർത്തിയായി ചെയ്യും, സുജൂദ് പൂർത്തിയായി ചെയ്യുകയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ചില സന്ദർഭത്തിൽ അവൻ റുക്കുഉം പൂർത്തിയായി ചെയ്യുകയില്ല. وَلَا يُتِمُّ الرُّكُوعَ, റുക്കുഉന് അവൻ പൂർത്തീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമസ്കരിക്കുന്നുണ്ട്, 60 വർഷമായിട്ടും നമസ്കരിക്കുന്നു, പക്ഷേ റുക്കുഉം സുജൂദും ചെയ്യേണ്ട രൂപത്തിലല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ നമസ്കാരം ഒന്നുപോലും അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസ്, لا ينظر الله عز وجل الى صلاه عبد, الله تعالى ഒരു മനുഷ്യന്റെ ഒരു അടിമയുടെ നമസ്കാരത്തിലേക്ക് നോക്കുകയില്ല. എന്താണ് ആ അടിമയുടെ നമസ്കാരം? എന്താണ് ആ അടിമയുടെ പ്രത്യേകത? لا يقيم فيها صلبه بين ركوعها وسجودها, അവൻ സുജൂദ് ചെയ്യുന്നതിനിടയിൽ, അതുപോലെ തന്നെ റുകൂഉ ചെയ്യുന്നതിനിടയിൽ അവന്റെ സുൽബ്, അവന്റെ മുതുക് നേരെയാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ റുകൂഉം സുജൂദും പൂർത്തിയായി ചെയ്യാത്ത അവസ്ഥയാണ്. അത്തരത്തിലുള്ള നമസ്കാരം നിർവഹിക്കുന്നവന്റെ നമസ്കാരത്തിലേക്ക് അല്ലാഹു തആല നോക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, അസ്സലാത്തു സലാസത്തു അസ്ലാത്തിൻ, നമസ്കാരം എന്നുള്ളത് അതിനെ മൂന്നായി തിരിക്കാം. ആ മൂന്ന് ഭാഗങ്ങളിൽ അതിന്റെ മൂന്നിലൊന്ന് അത്തഹൂറു സുലുസുൻ, നമസ്കാരത്തിന്റെ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധിയാൻ. വർറുകുഉ സുലുസുൻ, അതുപോലെ തന്നെ റുകുഉ അതിന്റെ മൂന്നിലൊന്നാണ്. വസ്സുജൂദു സുലുസുൻ, സുജൂദ് മൂന്നിലൊന്നാണ്. അങ്ങനെ നമസ്കാരത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം തഹൂറാണ്, മറ്റൊരു ഭാഗം റുകുഉ ആണ്, അതുപോലെ തന്നെ മറ്റൊരു ഭാഗം സുജൂദാണ്. ഫമൻ അദ്ദാഹ ബിഹഖിന്ന ഖുബിലത് മിൻഹു, ആരെങ്കിലും ആ നമസ്കാരം അല്ലെങ്കിൽ അത് കൃത്യമായി റുകുഉം സുജൂദും അതുപോലെ തന്നെ ശുദ്ധിയും ഒക്കെ വളരെ നല്ല രൂപത്തിൽ അത് നിർവഹിച്ചാൽ, അതിന്റെ ഹക്ക് അതിന് നൽകിക്കൊണ്ട് നിർവഹിച്ചാൽ, ഖുബിലത് മിൻഹു, അവനിൽ നിന്ന് ആ നമസ്കാരം സ്വീകരിക്കപ്പെടും. വഖുബില മിൻഹു സായിറു അമലിഹി, മാത്രമല്ല അവന്റെ മറ്റു അമലുകളെല്ലാം, നമസ്കാരമല്ലാത്ത മറ്റു അമലുകളൊക്കെ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടും. എന്നാൽ വമൻ റുദ്ദത അലൈഹി സ്വലാത്തുഹു, ഒരുത്തനെ നമസ്കാരം അള്ളാഹു തആല തള്ളിയാൽ, ഒരുത്തനെ നമസ്കാരം അവനിൽ നിന്ന് തള്ളപ്പെട്ടാൽ, റുദ്ദ അലൈഹി സായിറു അമലിഹി, അവന്റെ മറ്റുള്ള കർമ്മങ്ങളെയൊക്കെ അത് ബാധിക്കും, അവന്റെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ അത് തള്ളപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളൊക്കെ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമസ്കാരം എങ്ങനെയെങ്കിലും നമസ്കരിച്ചാൽ പോരാ, വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിർവഹിക്കണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എപ്രകാരമാണ് കണ്ടത്, അപ്രകാരമാണ് നിങ്ങൾ നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നുള്ളത് റസൂലിന്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, മൻ തവല്ലഅ കമാ ഉമിർ, ആരെങ്കിലും കൽപ്പിക്കപ്പെട്ടതുപോലെ വുളു ചെയ്തു, വസല്ല കമാ ഉമിർ, കൽപ്പിക്കപ്പെട്ടതുപോലെ നമസ്കരിച്ചാൽ, അവന്റെ പാപങ്ങൾ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടൊക്കെ കൽപ്പിക്കപ്പെട്ടതുപോലെ നമസ്കരിച്ചാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കൽപ്പിക്കപ്പെട്ടതുപോലെ വുളു ചെയ്താൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എപ്രകാരമാണ് റസൂലുള്ള വുളു ചെയ്തത്, എപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ നമസ്കരിച്ചാൽ മാത്രമേ അല്ലാഹു തആല നമ്മുടെ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു തആല നമസ്കാരത്തിന് പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മൾ നമസ്കാരം നിർവഹിക്കണം എന്നുള്ളതാണ്. മഹാനായ സ്വഹാബി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം പ്രസിദ്ധനായ സ്വഹാബിയാണ്, ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള, 5000-ൽ പരം ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്-ദൗസി എന്ന് പേരുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്ന വചനം കാണാൻ സാധിക്കും, ഇന്നർ റജുല ലയുസല്ലി സിത്തീന സനതൻ, നേരത്തെ റസൂലുള്ള പറഞ്ഞ ഹദീസിന്റെ അതേ രൂപത്തിലുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ ആശയത്തിൽ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ 60 വർഷം നമസ്കരിക്കുന്നു, വലാ തുഖബലു മിൻഹു സലാത്തുൻ, പക്ഷെ അവനിൽ നിന്നൊരു നമസ്കാരം പോലും സ്വീകരിക്കപ്പെടുന്നില്ല. ഫഖീല ലഹു, ആ സമയത്ത് അബൂ ഹുറൈറയോട് ചോദിച്ചു, കൈഫ ദാലിക്, അതെങ്ങനെയാണ് സംഭവിക്കുക, 60 വർഷം നമസ്കരിച്ചിട്ടും ഒരു നമസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഫഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യുതിമ്മു റുകുഉഹ വലാ സുജൂദഹ വലാ ഖിയാമഹ വലാ ഖുശൂഅഹ എന്നുള്ളതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ആ നമസ്കാരക്കാരൻ അവൻ അവന്റെ റുകുഉ പൂർത്തിയായി ചെയ്യുന്നില്ല, അവൻ സുജൂദ് ചെയ്യേണ്ട രൂപത്തിലല്ല സുജൂദ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമസ്കാരത്തിൽ എപ്രകാരമാണോ നിൽക്കാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്, ആ ഖിയാം അവൻ അത് പൂർത്തിയായി ചെയ്യുന്നില്ല.
വലാ ഖുശൂഅഹ, അതുപോലെ തന്നെ നമസ്കാരത്തിൽ പാലിക്കേണ്ട ഖുശൂഉ, ഭയഭക്തി അവൻ പൂർത്തിയാക്കുന്നില്ല. അതുകൊണ്ടാണ് അവന്റെ 60 വർഷത്തെ നമസ്കാരം സ്വീകരിക്കാത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റുക്കുഉം സുജൂദും ഖിയാമും അതുപോലെ തന്നെ നമസ്കാരത്തിന് അത്യാവശ്യമായി ഉണ്ടാകേണ്ട ഖുശൂഉ, ഭയഭക്തി എന്നിവ പൂർത്തിയായി ചെയ്യാത്തതുകൊണ്ടാണ് അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടാത്തത് എന്നാണ് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ തന്നെ മഹാനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന വചനം കാണാൻ സാധിക്കും, ഇന്നർ റജുല, തീർച്ചയായും ഒരു മനുഷ്യൻ, ലയസീബു ഫിൽ ഇസ്ലാമി, അവൻ ഇസ്ലാമിൽ നരബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി വൃദ്ധനായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കാലങ്ങളായി മുസ്ലിമാണ്. ആ രൂപത്തിൽ ഇസ്ലാമിൽ നരബാധിച്ച ഒരുത്തൻ, പക്ഷേ മുസ്ലിമായി ജീവിച്ചിട്ടും വലം യുഖ്മിൽ ലില്ലാഹി റക്അതൻ വാഹിദ, അള്ളാഹുവിന് വേണ്ടി റക്അത്ത് പോലും പൂർത്തിയായി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിന് വേണ്ടി പൂർത്തിയായിട്ടുള്ള ഒരു പരിപൂർണമായിട്ടുള്ള റക്അത്ത് അദ്ദേഹത്തിന് പൂർത്തിയായി ചെയ്യാൻ സാധിച്ചിട്ടില്ല. അബു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ യാ അമീറൽ മുഅ്മിനീൻ, ഇസ്ലാമിൽ ജീവിച്ച് നരബാധിച്ച വൃദ്ധനായിട്ടുള്ളൊരു വ്യക്തി എങ്ങനെയാണ് ഒരു റക്അത്ത് പോലും അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചിട്ട് അത് പൂർത്തിയായി ചെയ്യാത്ത അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ലാ യുതിമ്മു റുകുഅഹ വലാ സുജൂദഹ, അവൻ റുകുഉ പൂർത്തിയായി ചെയ്യുന്നില്ല, അതുപോലെ തന്നെ സുജൂദ് പൂർത്തിയായി ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഒരു റക്അത്ത് പോലും അവൻ അള്ളാഹുവിന് വേണ്ടി പൂർത്തിയായി ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള കാരണം. അപ്പോ നമസ്കാരം എങ്ങനെയെങ്കിലും നിർവഹിച്ചാൽ പോരാ, അത് നിർവഹിക്കേണ്ട രൂപത്തിൽ തന്നെ പരിപൂർണമായി നിർവഹിച്ചാൽ മാത്രമേ അള്ളാഹു തആല അത് സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ പേരിന് കുറെ നമസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല, പൂർത്തിയായി തന്നെ നിസ്കരിക്കണം. വളരെ കൃത്യമായ രൂപത്തിൽ, അതിന്റെ കാമിലായ രൂപത്തിൽ തന്നെ അത് നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസുകളും അതുപോലെ തന്നെ സലഫുകളുടെ സഹാബത്തിന്റെ വചനങ്ങളും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇമാമു അഹ്ലി സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന ഒരു വചനം കാണാൻ സാധിക്കും, യഅതി അലന്നാസി സമാനുൻ, ഈ ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, യുസല്ലൂന വഹും ലാ യുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നുണ്ട് പക്ഷെ അവർ നമസ്കരിക്കുന്നില്ല. ജനങ്ങൾക്കൊരു കാലം വരും, ആ കാലഘട്ടത്തിൽ അവരെന്താണ് നമസ്കരിക്കും, പക്ഷെ വഹും ലാ യുസല്ലൂൻ, പക്ഷെ അവർ നമസ്കരിക്കുന്നില്ല. എന്താ നമസ്കരിക്കും എന്നാൽ അവർ നമസ്കരിക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവർ നമസ്കരിക്കുന്നുണ്ട് പേരിന്, പക്ഷേ അവർ നമസ്കരിക്കേണ്ട രൂപത്തിലല്ല നമസ്കരിക്കുന്നത്. എന്നിട്ട് ഇമാം അഹ്മദ് റഹിമഹുള്ള പറയാണ്, വൈനീ ലതഖവ്വഫു അൻ യകൂന അസ്സമാനു ഹുവ ഹാദ അസ്സമാൻ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം പറയാണ്, ഈ വരാനിരിക്കുന്ന കാലം നമസ്കരിക്കുന്നുണ്ട് പക്ഷെ നമസ്കരിക്കുന്നില്ല എന്ന ആ കാലം, ഞാൻ ജീവിക്കുന്ന ഈ കാലമാണ് എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ് എന്ന് മഹാനായ ഇമാം അഹ്മദ് റഹിമഹുള്ള പറയുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വരെ അദ്ദേഹം അത് പേടിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രമാത്രം പേടിക്കണം. അപ്പോ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ചില വചനങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ വചനങ്ങളൊക്കെ അറിയിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ നമസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അത് നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ്, ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഞാൻ വായിക്കാം. നമ്മൾ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. 60 വർഷം നമസ്കരിച്ചിട്ടും നമസ്കാരം സ്വീകരിക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ റസൂലുള്ള പറഞ്ഞല്ലോ. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബാസ് റഹിമഹുള്ള പറയുകയാണ്, ഫൽഇഖ്ബാലു അലസ്സലാത്തി, നമസ്കാരത്തിലേക്ക് വ്യാപൃതനാവുക എന്നുള്ളത്, വൽഖുശുഉ ഫീഹാ മിൻ അഹമ്മിൽ മുഹിമ്മാത്തി, നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവുക എന്നുള്ളതും നമസ്കാരത്തിലേക്ക് വ്യാപൃതനാവുക എന്നുള്ളതും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം. വഹുവ റൂഹുഹ, അതാണ് നമസ്കാരത്തിന്റെ റൂഹ്, ആത്മാവ് എന്നുള്ളത്. فينبغي العناية بالخشوع والطمأنينة في الصلاة. ഒരു നമസ്കാരക്കാരൻ അവൻ നമസ്കാരത്തിൽ ഭയഭക്തിയുടെ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തുമഅനീനത്ത്, നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും ഉണ്ടാവുക എന്നുള്ള കാര്യം അവൻ പരിഗണിക്കണം. ഫീ സുജൂദിഹി, അവന്റെ സുജൂദില്, ഫീ റുകൂഇഹി, അവന്റെ റുകൂഇല്, വബൈന സജ്ദതൈനി, രണ്ട് സുജൂദുകൾക്കിടയിൽ, അതുപോലെ തന്നെ വബൈന സുജൂദ് ബഅദ റുകൂഇ യഅതദിലു, അതുപോലെ തന്നെ റുകൂഇന്റെ ശേഷം അവൻ ഇഅ്തിദാലിൽ നിൽക്കുമ്പോഴൊക്കെ എന്താണ് അവൻ നേരെ ചൊവ്വ നിലകൊള്ളണം, അവിടെയൊക്കെ തുമഅനീനത്ത് പാലിക്കണം. അതുപോലെ തന്നെ വയഖ്ഷ, അവൻ എന്ത് ചെയ്യണം, ഖുശൂ ഉണ്ടായിരിക്കണം. വയത്മഇന്നു വലാ യഅജലു, അവൻ എന്ത് ചെയ്യണം, അവൻ വളരെ സാവകാശത്തിലാണ്, അച്ചടക്കത്തോടുകൂടിയാണ് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. അവൻ ഒരിക്കലും ധൃതി കാണിക്കാൻ പാടില്ല. സവാഉൻ കാന റജുലുൻ ഔ ഇംറഅത്തുൻ, അത് പിന്നെ ഈ പറഞ്ഞിട്ട് നമസ്കാരം നിർവഹിക്കുന്ന വ്യക്തി അത് ആണാണെങ്കിലും അതുപോലെ തന്നെ പെണ്ണാണെങ്കിലും, സവാഉൻ കാന റജുലൻ ഔ ഇംറഅത്തൻ, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, അവർ ഈ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവർ നമസ്കാരത്തിന്റെ ഖുശൂഇനെ ബാധിക്കുന്ന യാതൊരു കാര്യവും നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. തുമഅനീനത്ത്, അച്ചടക്കം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഷാഅല്ലാഹ് നമ്മളൊക്കെ അത് വളരെ വിശദമായി വിശദീകരിക്കും. അർക്കാനു സ്വല, നമസ്കാരത്തിന്റെ റുക്കിനുകൾ വിശദീകരിക്കുന്നിടത്ത് തുമഅനീനത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പ്രത്യേകം നമ്മൾ പറയും ഇൻഷാഅല്ലാഹ്. അപ്പോ നമസ്കാരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. തുമഅനീനത്തില്ലാത്ത നമസ്കാരം, വേഗത്തിലുള്ള നമസ്കാരം, അത് നമസ്കാരത്തെ ബാത്തിലാക്കി കളയും. അതുപോലെ തന്നെ നമസ്കാരത്തിൽ ഇങ്ങനെ വസ്ത്രങ്ങൾ തൊട്ട് കളിക്കുക, അതുപോലെ തന്നെ താടിയിൽ പിടിച്ചു കളിക്കുക, ആ രൂപത്തിൽ മറ്റു അനാവശ്യമായ കാര്യങ്ങൾ ധാരാളമായി നമസ്കാരത്തിൽ ചെയ്താൽ അത് നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യമാണ് എന്നുവരെ ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. തുടരെ തുടർച്ചയായിക്കൊണ്ട് യാതൊരു ശ്രദ്ധയുമില്ലാതെ ധാരാളം തവണ ഇങ്ങനെ ഈ രൂപത്തിൽ നമസ്കാരത്തിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തുടരെ തുടരെ ചെയ്യുക എന്നുള്ളത് നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ 60 വർഷം നമസ്കരിച്ചിട്ടും നമസ്കാരം സ്വീകരിക്കാത്തതിനുള്ള കാരണം ഇതാണ്, നമസ്കാരം കൃത്യമായി ചെയ്യേണ്ട രൂപത്തിലല്ല ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. സയ്യിദ് ഇബ്നു വഹബ് റഹിമഹുള്ള അദ്ദേഹം പറയാണ്, ദഖൽതു മഅ ഹുദൈഫത അൽ മസ്ജിദ്, ഞാൻ ഹുദൈഫ റളിയല്ലാഹുവിന്റെ കൂടെ പള്ളിയിൽ പ്രവേശിച്ചു. ഫറഅ റജുലൻ യുസല്ലി ലാ യുതിമ്മു റുകുഅഹു വലാ സുജൂദഹു, ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നത് കാണാൻ റുകുഉം സുജൂദൊന്നും പൂർത്തിയായിട്ട് ചെയ്യുന്നില്ല, വളരെ വേഗത്തിൽ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ. ഫഖാല ലഹു ഹുദൈഫ, ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, മുൻദുഖം സല്ലൈത, എത്ര കാലമായി ഈ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, മുൻദു 40 സനതൻ, ഞാൻ 40 വർഷമായിട്ട് നമസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല ലഹു ഹുദൈഫ, ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയണം, മാ സല്ലൈത, നീ 40 വർഷമായി നമസ്കരിച്ചു എന്ന് പറഞ്ഞല്ലോ, പക്ഷെ നീ നമസ്കരിച്ചിട്ടില്ല. വലൗ മുത്ത മുത്ത അലാ ഗൈറിൽ ഫിത്ര അല്ലത്തി ഫത്തറ അല്ലാഹു അലൈഹ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഒരു ഈ ഒരു സന്ദർഭത്തിലാണ് നീ മരിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ, നീ ഇപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏതൊരു പ്രകൃതിയിലാണോ ഫിത്രത്തിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു ഫിത്രത്തിലായിരിക്കുകയില്ല നീ മരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 40 വർഷം നമസ്കരിച്ചിട്ടും ഈ രൂപത്തിലാണ് നീ നമസ്കരിച്ചതെങ്കിൽ നീ ഇപ്പോഴാണ് മരിക്കുന്നത് എങ്കിൽ എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ഫിത്രത്തിലാണ് ശുദ്ധ പ്രകൃതിയിലാണോ അല്ലാഹു തആല സൃഷ്ടിച്ചത് ആ ഒരു ഫിത്രത്തിലായിരിക്കുകയില്ല നീ മരണപ്പെടുക എന്നുള്ളത് വരെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഗൗരവം ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനം ആരംഭിക്കുകയാണ്. അള്ളാഹു തആല ഈ ഒരു പഠനം പൂർത്തീകരിക്കാനുള്ള തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതിന്റെ വിധി എന്താണ്. ഹുക്മു ദിറാസത്തി സ്വല, നമസ്കാരത്തെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ള വിധി എന്താണ്? ഒരാൾ നമസ്കാരത്തെ കുറിച്ച് പഠിച്ചില്ല, മനസ്സിലാക്കിയിട്ടില്ല, അത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. കാരണം നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ്. ഏത് സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയും മുസ്ലിമാണോ മുസ്ലിമത്താണോ അവർക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അവർ പഠിച്ചിരിക്കൽ ഫർളായിട്ടുള്ള കാര്യമാണെന്ത്? നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. എന്താണ് അതിനുള്ള തെളിവ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ് പഠിക്കൽ, ഇൽമ് അന്വേഷിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. ഓരോ മുസ്ലിം, അലാ കുല്ലി മുസ്ലിമിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ മുസ്ലിമിനും, എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് അറിവ് അന്വേഷിക്കൽ എന്ന് പറഞ്ഞു. ഇവിടെ അൽ ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതമാണ്, മതവിജ്ഞാനം. മതം പഠിക്കലും അന്വേഷിക്കലും എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. എന്താണ് എല്ലാ മുസ്ലിമിനും നിർബന്ധമായി പഠിക്കേണ്ട അറിവ്? അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ നിർബന്ധമായി വിശ്വസിച്ചിരിക്കേണ്ട അഖീദ, വിശ്വാസ കാര്യങ്ങൾ എല്ലാ സാധാരണക്കാരും പഠിക്കണം. അതുപോലെ തന്നെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ സംബന്ധിച്ചും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഈ ഹദീസിനെ സംബന്ധിച്ച് അബു അലി അൽ ഫുദൈലുബ്നു ഇയാദ് റഹിമഹുള്ള അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഈ ഹദീസിനെ കുറിച്ച്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനും അറിവ് പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, എന്താണ് ഇതിന്റെ ഉദ്ദേശം? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമസ്കാരം, നമസ്കാരത്തെ കുറിച്ച് പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, ഏത് സാധാരണക്കാരനാകട്ടെ, വിദ്യാഭ്യാസം ഇല്ല, പഠിക്കാൻ പിന്നെ സൗകര്യമില്ല എന്നൊന്നും ഈ നമസ്കാരത്തെ കുറിച്ചുള്ള അറിവിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ഉദാഹരണം പറയാൻ പറ്റൂല. കാരണം ബുദ്ധിയുള്ള എല്ലാ ആളുകളും ചെയ്യണം ഇതിനെക്കുറിച്ച്, മുസ്ലിമായിട്ടുള്ള എല്ലാവരും ഇത് പഠിക്കണം. അബു അലി അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വചനപ്രകാരമാണ്, കുല്ലു അമലിൻ കാന അലൈക ഫർദ, ഏതൊരു കർമ്മം നിനക്ക് നിർബന്ധമാണോ, നീ ചെയ്യൽ നിർബന്ധമില്ല, നിർബന്ധമുള്ള ഏത് കർമ്മവും, ഫതലബു ഇൽമിഹി അലൈക ഫർദുൻ, അതിനെ സംബന്ധിച്ച് നീ പഠിക്കൽ നിനക്ക് നിർബന്ധമാണ്. അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ട അമലാണ്. അപ്പൊ ആ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. എന്നാൽ വമാ ലം യകുനിൽ അമലു ബിഹി അലൈക ഫർദ, എന്നാൽ നമ്മൾക്ക് ചെയ്യൽ നിർബന്ധമില്ലാത്ത ഒരു കർമ്മമാണ് എങ്കിൽ, ഫലൈസ തലബു ഇൽമിഹി അലൈക വാജിബ, അത്തരം ഒരു കർമ്മത്തെ സംബന്ധിച്ച് നിനക്ക് പഠിക്കലും നിർബന്ധമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിർബന്ധമായും ചെയ്യേണ്ട, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട കർമ്മമാണോ ആ കർമ്മത്തെ സംബന്ധിച്ച് നമ്മൾ നിർബന്ധമായും പഠിക്കണം, പഠിക്കൽ നിർബന്ധമാണ്. എന്നാൽ നമ്മൾക്ക് ചെയ്യൽ നിർബന്ധമില്ലാത്ത സുന്നത്തായിട്ടുള്ള കർമ്മങ്ങളാണ്, അതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കൽ നിർബന്ധവുമില്ല എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതിലാ നമസ്കാരം പെടുക? ഫർളാണ്, സംശയമല്ല. കാരണം നമസ്കാരം ഫർളാണ് എന്നതിൽ നമുക്ക് ആർക്കും തർക്കമല്ല. ആ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്, നമ്മുടെ പഠനത്തിൽ അതുണ്ടാകും. അപ്പോ ഈ ഒരു നിലക്കാണ്, ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമസ്കാരം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് ആരും ഒഴിവല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ ഭർത്താക്കന്മാർ ഇത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവര് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഭർത്താവിന്റെ ജോലി ഏത് ജോലിയാണെങ്കിലും അവരത് പഠിക്കണം. മുസ്ലിം ആണെങ്കിൽ അവരത് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മക്കള് നമസ്കാരത്തെ കുറിച്ച് അറിവില്ലാത്തവരാണെങ്കിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം നമസ്കാരം എന്നുള്ളത് അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അവർക്ക് തമീസ്, വകതിരിവെത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള ഒരു കർമ്മമാണ്. അതിനെക്കുറിച്ച് അവർ പഠിക്കൽ നിർബന്ധമാണ്. മാതാപിതാക്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലും നിർബന്ധമാണ്. അപ്പോ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, നമസ്കാരം എന്നുള്ള കാര്യം, നമസ്കാരത്തെ കുറിച്ച് പഠിക്കുക എന്നതിന്റെ ഹുക്മ് അത് നമ്മൾ പറഞ്ഞു, അത് വാജിബാണ് എന്നുള്ളത്. ഇന്ന് നമ്മളൊരു കാര്യം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്, നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ നിർവചനം, മഫ്ഹൂമുസ്സല, അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ നമസ്കാരം എന്ന് പറയുന്ന ഈ കാര്യത്തിന് നമ്മൾ പിന്നെ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവലംബിക്കുന്ന കിതാബിന്റെ പേര് നമ്മൾ പറയാണ് സ്വലാത്തുൽ മുഅ്മിൻ ഫീ ദൗഇൽ കിതാബി വസ്സുന്ന, വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ഒരു സത്യവിശ്വാസിയുടെ നമസ്കാരം എന്ന് പറയുന്ന പുസ്തകമാണ് സ്വലാത്തുൽ മുഅ്മിനി ഫീ ദൗഇൽ കിതാബി വസ്സുന്ന എന്ന് പറയുന്ന കിതാബ്. ഡോക്ടർ സഈദ് ഇബ്നു അലി അൽ ഖഹ്താനി ഹഫിളഹുല്ലാ, ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ കിതാബാണ്. വളരെ വിശാലമായ ഒരു പഠനമാണ് ഈ കിതാബിലുള്ളത്. ഈ പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഷാല്ലാ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലില്ലാത്ത ചില കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പൂർണ്ണമായി നമ്മൾ വായിക്കുന്നില്ല, ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ വായിക്കും ഇൻഷാല്ലാ. അല്ലാഹു തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമസ്കാരം. കാലങ്ങൾ കേൾക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം. സ്വലാത്ത്, സ്വലാത്ത് എന്നാണ് നമ്മൾ അറബിയിൽ എന്ത് ചെയ്യ നമസ്കാരത്തിന് പറയാം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വലാത്തു ലുഗത്തൻ, ഭാഷയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആഉ എന്നാണ്, പ്രാർത്ഥന എന്നാണ് എന്തിന്റെ അർത്ഥം. സ്വലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഈ പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ സ്വലാത്ത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, സൂറത്തു തൗബയിലെ 103-ാമത്തെ വചനം അതെടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു തആല അവിടെ സ്വലാത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥന ദുആ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ تطهرهم وتزكيهم بها فصل عليهم ان صلاتك سكن لهم والله سميع عليم എന്ന് പറയുന്ന സൂറത്ത് തൗബയിലെ 103-ാമത്തെ വചനം. അവിടെ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയാൻ, خذ من اموالهم صدقه تطهرهم وتزكيهم بها എന്നിട്ട് പറഞ്ഞു വസല്ലി അലൈഹിം, അവരുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണം, ഇന്ന പ്രാർത്ഥിക്കണം, ഇന്ന സ്വലാത്തക സഖനു ലഹും, കാരണം നിന്റെ സ്വലാത്ത് അഥവാ നിന്റെ പ്രാർത്ഥന എന്നാണ് അവിടെ അർത്ഥം. ആ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്, ശാന്തിയാണ്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു സമീഉം അലീമുമാണെന്ന് പറഞ്ഞു. ഇവിടെ വസല്ലി അലൈഹിം എന്ന് പറഞ്ഞാൽ നീ അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞാൽ ഐ ഉദ്ഉ ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപയോഗിച്ചത്? പ്രാർത്ഥന എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഭാഷയിൽ സ്വലാത്തിന് എന്താണ് അർത്ഥം? പ്രാർത്ഥന എന്നാണ് അർത്ഥം, സ്വലാത്തിന് ദുആ എന്നാണ് അർത്ഥം. ഇനി ഹദീസിലും ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ള പറഞ്ഞു, ഇദാ ദുഇയ അഹദുക്കും, നിങ്ങളിൽ ഒരുത്തൻ ക്ഷണിക്കപ്പെട്ടാൽ, നിങ്ങളെ ക്ഷണിച്ചാൽ, ഫല്യുജിബ്, നിങ്ങൾ അതിന് ഇജാബത്ത് കൊടുക്കണം. നമ്മൾ നിക്കാഹിനൊക്കെ എന്ത് ചെയ്യുക, വലീമക്കൊക്കെ ക്ഷണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ഇജാബത്ത് കൊടുക്കണം, പിന്നെ അതിന് നിങ്ങൾ മറുപടി കൊടുക്കണം. ഫൈൻ കാന സ്വായിമൻ, ഇനി നമ്മൾ നിക്കാഹിന് ക്ഷണിക്കപ്പെട്ടു, ആ സമയത്ത് നമ്മൾ നോമ്പുകാരാണെങ്കിലോ, ഫല്യുസല്ലി, നിങ്ങൾ സ്വലാത്തു ചൊല്ലണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്നാണ് അവിടെ നോമ്പുകാരനാണ് ഒരുത്തൻ, അവനെ ക്ഷണിച്ചു, അവൻ ക്ഷണിക്കപ്പെട്ടു. അപ്പൊ ആ സമയത്ത് അവൻ എന്താ പറയേണ്ടത്? അവൻ അവർക്ക് വേണ്ടി ബറക്കത്തിന്, ഖൈറിന്, മഗ്ഫിറത്തിന് വേണ്ടിയൊക്കെ എന്താണ് പ്രാർത്ഥിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത് അവൻ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ള അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വൈൻ ഖാന മുഫ്തിറ, ഇനി അവൻ നോമ്പുകാരനല്ല എങ്കിൽ, ഫലിയസാം, അവൻ ആ സൽക്കാരത്തിന് അല്ലെങ്കിൽ അവൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ല, ആ വലീമക്കാരട്ടെ, അതിന് അവൻ അവിടെ അവന് ഭക്ഷണം കഴിക്കാവുന്നതാണ്, അവൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അവൻ നോമ്പുകാരനാണെങ്കിൽ ഫൽ യുസല്ലി, അവൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ അവന് ഖൈറിനും ബറക്കത്തിനും ഒക്കെ വേണ്ടിയിട്ട് അവൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹദീസിലും ഖുർആനിലും എന്ത് ചെയ്തിട്ടുണ്ട്? സ്വലാത്ത് എന്നുള്ള വാക്ക് ദുആ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അസ്സലാത്തു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വലാത്തുള്ളാ, അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അഹ്സാബിലെ 56-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. തീർച്ചയായും അള്ളാഹുവും മലക്കുകളും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. يا ايها الذين امنوا صلوا عليه وسلموا تسليما. നിങ്ങൾ എന്ത് ചെയ്യണം? സത്യവിശ്വാസികളെ, റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം എന്നുള്ളത് പറഞ്ഞു. ഇവിടെ അല്ലാഹു റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും തെറ്റായ അർത്ഥമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് റസൂലിന്റെ മേൽ ഉണ്ടാകട്ടെ എന്നാണ്, അതായത് അല്ലാഹുവിന്റെ അനുഗ്രഹം റസൂലിന്റെ മേൽ ഉണ്ടാകട്ടെ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഏറ്റവും ശരിയോടടുത്തത്, ഏറ്റവും ശരിയായിട്ടുള്ളത് മഹാനായ താബിഈ അബുൽ ആലിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വചനമാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഈ അബുൽ ആലിയ റഹിമഹുള്ളയുടെ വചനം കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. എന്താണ് അല്ലാഹു റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വലാത്തുല്ലാ എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി ഇൻദൽ മലായിക, മലായിക്കത്തുകളുടെ അടുത്ത് വെച്ചുകൊണ്ട് അള്ളാഹു റസൂലിനെ പുകഴ്ത്തുക എന്നാണ് അർത്ഥം. മലായിക്കത്തുകളുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹു റസൂലിനെ പുകഴ്ത്തുന്നതിനാണ് സ്വലാത്തുല്ലാ എന്ന് പറയാം. അള്ളാഹു റസൂലിന്റെ ശ്രേഷ്ഠതകളും റസൂലിന്റെ മഹിമകളും മഹത്വങ്ങളും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? മലക്കുകളുടെ സന്നിധിയിൽ എന്ത് ചെയ്യും? അള്ളാഹു റസൂലിനെ പുകഴ്ത്തും. അതാണ് സ്വലാത്തുല്ലാ എന്ന് പറഞ്ഞാൽ. ഇനി സ്വലാത്തുൽ മലായിക്ക എന്ന് പറഞ്ഞാലോ, അതുകൊണ്ടുള്ള ഉദ്ദേശം അദ്ദുആ, പ്രാർത്ഥനയാണ്. മലക്കുകൾ പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും, ദുആ ചെയ്യും എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, യുസല്ലൂന, മലായിക്കത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യുബരിക്കൂന, ബറക്കത്തിന് വേണ്ടി, റസൂലിന് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. എന്നാൽ സ്വലാത്തുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്നുള്ള ആ വ്യാഖ്യാനം, അത് പ്രബലമായ അഭിപ്രായമല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ശരിയായ ഖൗൽ എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തുല്ലാ, റസൂൽ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു റസൂലിനെ മലായിക്കത്തുകളുടെ സന്നിധിയിൽ വെച്ച് പുകഴ്ത്തുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
അപ്പോ ഇനി നമസ്കാരം, വസ്സലാത്തു ഫി ശർഇ, ശർഇൽ നമസ്കാരത്തിനുള്ള നിർവചനം എന്താണ്? അതാണ് നമ്മൾ പറയുന്നത്. നമസ്കാരത്തിന്റെ നിർവചനം, ഇബാദത്തുൻ ലില്ലാഹി ദാതു അഖ്വാലിൻ വഅഫ്ആലിൻ മഅലൂമത്തിൻ മഖ്സൂസ മുഫ്തതഹത്തുൻ ബിത്തക്ബീരി മുഖ്തതമത്തുൻ ബിത്തസ്ലീം. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇബാദത്തുൻ ലില്ലാ, സ്വലാത്ത് ശർഇൽ സ്വലാത്തിന്റെ അർത്ഥം ഇബാദത്തുൻ ലില്ലാ, അത് അല്ലാഹുവിനുള്ള ഇബാദത്താണ്. ذَاتُ أَقْوَالٍ وَأَفْعَالٍ مَعْلُومَةٍ مَخْصُوصَةٍ, പ്രത്യേകമായ അറിയപ്പെട്ട ചില വാക്കുകളും പ്രവർത്തനങ്ങളുമുള്ള അള്ളാഹുവിനുള്ള ഇബാദത്താണ് നമസ്കാരം. ആ ഇബാദത്ത് മുഫ്തതഹത്തും ബിത്തക്ബീരി, തക്ബീർ കൊണ്ട് ആരംഭിക്കപ്പെടുന്ന, മുഖ്തതമത്തും ബിത്തസ്ലീമി, സലാം കൊണ്ട് അവസാനിക്കുന്ന, അന്ത്യം കുറിക്കപ്പെടുന്ന, സലാം കൊണ്ട് അന്ത്യം കുറിക്കപ്പെടുന്ന അള്ളാഹുവിനുള്ള ഇബാദത്താണ് സ്വലാത്ത്. അപ്പോ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിക്കുന്ന, പ്രത്യേകമായ അറിയപ്പെട്ട ചില പ്രവർത്തനങ്ങളും വാക്കുകളുമുള്ള അള്ളാഹുവിനുള്ള ഇബാദത്താണ് നമസ്കാരം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. വസുമ്മിയത്ത് സ്വലാത്തൻ ലിസ്തിമാലിഹ അല ദുആ, നമസ്കാരം എന്നതിന് പേര് വരാനുള്ള കാരണം എന്താണ്? ലിസ്തിമാലിഹ അല ദുആ, അത് പ്രാർത്ഥനയെ ഉൾക്കൊള്ളുന്നു എന്ന കാരണത്താലാണ്. കാരണം നമസ്കാരത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ, നമസ്കാരത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുന്ന, തക്ബീറ റസൂൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവർത്തനങ്ങളും വാക്കുകളുമല്ല ഇബാദത്തിൽ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ദുആ എന്ന അർത്ഥമുള്ള സ്വലാത്ത് എന്ന് ഇതിന്, ഈ കർമ്മത്തിന് പേര് വരാനുള്ള കാരണം. എന്നുള്ളതാണ് നമസ്കാരത്തിന്റെ നിർവചനമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ നമസ്കാരത്തിനുള്ള അതിന്റെ നിർവചനം നമ്മൾ പറഞ്ഞു, ഇബാദത്തുൻ ലില്ലാഹി ദാതു അഖ്വാലിൻ വഅഫ്ആലിൻ മഅലൂമത്തിൻ മഖ്സൂസ മുഫ്തതഹത്തുൻ ബിത്തക്ബീരി മുഖ്തതമത്തുൻ ബിത്തസ്ലീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിന്റെ പ്രാധാന്യം അറിയിച്ചു കൊണ്ടുള്ള, അത് എങ്ങനെയെങ്കിലും നമസ്കരിച്ചാൽ പോരാ, വർഷങ്ങളോളം നമസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിൽ അതിന്റെ റുക്ഉഉം സുജൂദും കൃത്യമായി നിർവഹിക്കാതെ നമസ്കരിച്ചാൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും അതുപോലെ തന്നെ സലഫുകളുടെ സ്വഹാബത്തിന്റെ വചനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ നമസ്കാരം നിർവഹിക്കുക, അത് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, നമസ്കാരത്തിന്റെ ഹുക്മു ദിറാസതി അസ്സല, നമസ്കാരത്തെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് അതിന്റെ വിധി വാജിബാണെന്ന് പറഞ്ഞു. അതിനുള്ള തെളിവ് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അല കുല്ലി മുസ്ലിമിൻ എന്ന് പറയുന്ന ഹദീസാണ്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അബു അലി അൽ ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വചനം നമ്മൾ മനസ്സിലാക്കി. ഏതൊരു കർമ്മവും നമ്മൾക്ക് ചെയ്യൽ നിർബന്ധമായിട്ടുള്ള ഏതൊരു കർമ്മവും നമുക്ക് പഠിക്കലും നിർബന്ധമാണ്. അതിൽപ്പെട്ടതാണ് നമസ്കാരം. നമുക്ക് നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ സംബന്ധിച്ച് പഠിക്കലും നിർബന്ധമാണ്. എന്നാൽ നമ്മൾക്ക് ചെയ്യൽ നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ പഠിക്കൽ നമ്മൾക്ക് നിർബന്ധമില്ല എന്നുള്ളതാണ് ഉബൈർ ഇബ്നു അയ്യാദ് റഹിമഹുള്ള ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് വാജിബായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ നിർവചനം, നമസ്കാരം എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷയിലുള്ള അർത്ഥം അദ്ദുആ, പ്രാർത്ഥന എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഹദീസിലും ഈ അർത്ഥത്തിൽ ദുആഇന്റെ ദുആ എന്ന അർത്ഥത്തിൽ, പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ പിന്നെ സ്വലാത്ത് എന്ന പദം ഉപയോഗിച്ചത് സൂറത്ത് തൗബയിലെ 103-ാമത്തെ വചനത്തിന്റെ കാര്യവും അതുപോലെ തന്നെ മുസ്ലിം റിവായത്ത് ഹദീസിന്റെ അടിസ്ഥാനത്തിലുമൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ നിർവചനത്തെ സംബന്ധിച്ചും യഥാർത്ഥത്തിലുള്ള ശറഇൽ ഉള്ള ഇസ്തിലാഹിയായ അതിന്റെ മഅനയും സാങ്കേതികമായിട്ടുള്ള അതിന്റെ അർത്ഥവും ശറഇയായ അതിന്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു. ഇബാദത്തുൻ ലില്ലാഹി ദാതു അഖ്വാലിൻ വഅഫ്ആലിൻ മഅലൂമത്തിൻ മഖ്സൂസ മുഫ്തതഹത്തുൻ ബിത്തക്ബീരി മുഖ്തതമത്തുൻ ബിത്തസ്ലീം. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിക്കുന്ന, അതുപോലെ തന്നെ സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ അറിയപ്പെട്ട ചില പ്രവർത്തനങ്ങളും വാക്കുകളുമുള്ള അല്ലാഹുവിന്റെ ഇബാദത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതിന് പിന്നെ സ്വലാത്ത് എന്ന് പേര് വരാനുള്ള കാരണം അതിൽ ദുആ, പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥന എന്ന ദുആ എന്ന ഭാഷയിൽ അർത്ഥമുള്ള സ്വലാത്ത് എന്ന പദം ഈ കർമ്മത്തിന് പിന്നെ പേര് വന്നു. അതിൽ ആ കർമ്മത്തിൽ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന കാരണത്താൽ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമസ്കാരത്തിന്റെ നിർവചനവും നമ്മൾ ഈ കിതാബിൽ നിന്ന് പിന്നെ മനസ്സിലാക്കി. നമ്മൾ പഠിക്കുന്ന കിതാബിന്റെ പേര് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സ്വലാത്തുൽ മുഅ്മിനീൻ ഫീ ളൗഇൽ കിതാബി വസ്സുന്ന എന്ന് പറയുന്ന സഈദ് ബിൻ അലി ബിനി വഹസ് അൽ ഖഹ്ഫാനി ഹഫിളയുടെ കിതാബാണ്. അത് അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അതിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടുള്ളത്, പൂർണ്ണമായി നമ്മൾ വായിക്കുന്നില്ല. അതിൽ നമ്മൾക്ക് പിന്നെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും ഈ ഒരു പഠനം പൂർത്തിയാക്കാനുമുള്ള തൗഫീഖിനെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. വല്ലാഹു ഹുവൽ മുവഫ്ഖ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.